ഇതിൽ ഞങ്ങളുടെ അപേക്ഷ ഉടച്ചരമുട്ടുന്നു. എന്നെ വന്നിരിക്കുന്നവരുടെ ആവശ്യങ്ങളെ നീ വിരോധിക്കരുത്. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിട്ട് നിന്നെ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ ഒരു പ്രാവശ്യം കൂടി തിരുസന്നതിൽ ഒത്തുചേരുവാൻ തക്കൊണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി തിരുസന്നതയിൽ സ്തോത്രം ചെയ്യുന്നു. തുമ്പാനെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും ഞങ്ങളെ കാണുകയും അറിയുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്യുന്ന തുമ്പാൻ അവിടുന്ന് ആവുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിക്കണമേ. ദൈവമേ, നിന്റെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനോനയനങ്ങളെയും നീ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങൾ അവിടുത്തെ തിരുവചന ധ്യാനത്തിനും പഠനത്തിനുമായ തിരുസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെടണമേ. ഒരുപാട് പുസ്തകത്തെ കുറിച്ച് ഞങ്ങൾ പഠിക്കുന്നു. ദൈവമേ, സങ്കീർണമായ ഒരു പുസ്തകമാവുന്നു. ദൈവമേ, അതിന്റെ ഉള്ളിന്റെ ഉള്ളങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ദൂതുകൾ സന്നിധിയിൽ നിന്ന് പ്രാപിപ്പാനും നിങ്ങളോട് സഹായിക്കണമേ. അജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ അവിടുത്തെ ആത്മാവിനെ അയച്ച് ദൈവമേ വിജ്ഞാനികളാക്കിയതുപോലെ ദൈവമേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലും നിന്റെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ജ്ഞാന ഉള്ളവരാക്കി തീർക്കണമേ. ദൈവമേ, വചനത്തെ ജനത്തിന് പറഞ്ഞു കൊടുക്കുവാൻ തക്കവണ്ണം അടിയനെ അവിടുന്ന് സഹായിക്കണമേ. അടിയന്റെ ബലഹീനത ദൈവമേ അവിടുന്ന് കണക്കിടരുതേ. അവിടെ എവിടെയായിരുന്ന് ദൈവമേ ശുശ്രൂഷകൾ സംബന്ധിക്കുന്ന പ്രാർത്ഥനയോട് സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് അവിടുന്ന് കടന്നു പറയണമേ. കുടുംബമായ തിരുസന്നിധിയിൽ തരുന്നു. ദൈവമേ, ആവശ്യ സാരങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പലതുമായിട്ട് മനോവിഷമങ്ങളിലും അസമാധാനങ്ങളിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തോട് ഞങ്ങളുടെ ഉള്ളങ്ങളോട് നീ അവിടുന്ന് ഇടപെടണമേ. ദൈവമേ, ഇന്നത്തെ ധ്യാനവും ഇന്നത്തെ പഠനവും അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഇതിനും കേൾക്കുന്നവരിലും ദൈവമേ ധ്യാനിപ്പിക്കുന്നവരിലും നിന്റെ ആത്മാവിനെ പകരണമേ. മറസോരന്റെ സ്ഥാനത്ത് ഓർക്കുന്നു, വാഴ്ത്തണമേ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ദൈവമേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം സഹായിക്കണമേ. ഇതിന് വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്ന ഒരു ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഇതിന് വിവിധ തലങ്ങളിൽ ഇതിന് സഹായം ചെയ്യുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും പ്രാർത്ഥിക്കുന്നവരെയും തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. അവിടുത്തെ ശബ്ദം ഞങ്ങളുടെ കേൾപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും നാളും സുജീവനായിട്ട് തന്നെ. ആമേൻ. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം ഓർത്തുകൊള്ളട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവാത്മാവിൽ നമുക്ക് ഒന്നിച്ചു ചേരുവാൻ തക്കവണ്ണം ഇടയായി. അവിടെവിടെയായിരുന്ന ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ വെളിപാട് പുസ്തകത്തെ കുറിച്ചുള്ള ധ്യാന ഭാഗമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നമ്മള് വിവിധ സഭകൾക്കുള്ള എഴുത്തുകളാണ് നമ്മൾ പഠിച്ചത്. ആദ്യ രണ്ട് സഭകളെ കുറിച്ച് നമ്മൾ കേട്ടു. എഫേസസും സ്മർണയിലെയും സഭയെ കുറിച്ച് കേട്ടു. എഫേസസ് സഭയെ കുറിച്ച് ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു, ഏതിൽ വീണു എന്ന് ഓർത്ത് അനുദവിച്ച് എന്റെ ആദ്യ പ്രവർത്തികൾ ചെയ്യുക എന്ന് അവിടെ നമ്മൾ കേട്ടു. അവിടെ ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തമ്പുരാൻ കൊടുക്കുക എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തോടൊപ്പമുള്ള സന്തോഷം, പറുദീസയിലെ ആനന്ദം എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ സഭയ്ക്കുള്ള എഴുത്ത് സ്മിർണായിലെ സഭയ്ക്കുള്ള എഴുത്തായിരുന്നു. അവിടെ വിശ്വസ്തത എന്നുള്ളൊരു ആശയമാണ് അവിടെ കാണുന്നത്. പോളികാർപോസിന്റെ രക്തസാക്ഷി മരണത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മരണപര്യന്തമുള്ള വിശ്വസ്തത അവിടെ അത് കൃത്യമായിട്ട് ഓർക്കും. അങ്ങനെയുള്ളവർക്ക് ജീവ കിരീടം തരും. മരണപര്യന്തമുള്ള വിശ്വസ്തയിലൂടെ ജീവകിരീടം പ്രാപിക്കാനുള്ള ആത്യന്തിക പ്രതിഫലം, പ്രാപിക്കുന്നവനുള്ള ആത്യന്തിക പ്രതിഫലം നിത്യ ശിക്ഷാവധിയിൽ നിന്നുള്ള രക്ഷ എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നമ്മൾ രണ്ടാമത്തെ ഭാഗം പോയത്. മൂന്നാമത് നമ്മൾ രണ്ടാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള ഭാഗം പെർഗമോസ് സഭയ്ക്ക് വേണ്ടി ഉള്ള എഴുത്ത്, പെർഗമോസിലെ സഭയ്ക്കുള്ള എഴുത്ത്. രണ്ടാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെയുള്ള ഭാഗം. നമ്മൾ ഓരോ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ ആ സഭയുടെ സാഹചര്യങ്ങളും ആ സഭയെ കുറിച്ചുള്ള ആനുകാലിക സംഭവങ്ങളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പഠനം പോകുന്നത്. അതുകൊണ്ട് അവിടെ ലേഖനത്തിന്റെയും ദൂതിന്റെയും ഒക്കെ പശ്ചാത്തലം കൂടെ നമുക്ക് തിരിച്ചറിയാനായിട്ട് നോക്കും. അതുകൊണ്ട് ആ ഒരു നിലയിൽ തന്നെയാണ് ഇന്ന് പോകുന്നത്. 12-ാം അധ്യായം 12-ാം വാക്യം 17 വരെയുള്ള ഭാഗങ്ങൾ. And to the angel of the church in Pergamum write, These things says he who has the sharp two-edged sword, I know where your home is. I know that it is where the throne of Satan is, and yet you hold fast to my name and have not denied your loyalty to me. Even in the days of Antipas, my faithful martyr, who was killed among you, where Satan has his home. But I have a few things against you. You have among you some people who hold the teaching of Balaam, who taught Bala to put a stumbling block before the children of Israel, to eat meat offered to idols and commit fornication. So you too have those who in the same way hold the teaching of Nicolaitans. So then repent. If you do not, I am coming to you quickly, and I will go to war with them with the sword of my mouth. Let him who has an ear hear what the Spirit is saying to the churches. To him who overcomes, I will give a share of the hidden manna, and I will give him a white stone, and written on the stone a new name, which no one but him who receives it knows. The Pergamosina Indriya letter in the Phagama. There is a difference in the name of the city in the different translations of the New Testament. King James version is called at Pergamos, while the English revised version, the revised standard version, and called it Pergamum. Pergamos is the feminine form, and the Pergamum is the neuter gender. Pergamum had a place at all its own. It was not on any of the great roads as Ephesus and Smyrna were, but historically it was the greatest city in Asia. Strabo called it as illustrious city. Pliny called most famous city in Asia Minor. The reason was that the time John was writing, Pergamum had been a capital city for almost 400 years. പിന്നെ രണ്ട് രീതിയിൽ ഇതിൽ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്ന് പെർഗമം അല്ലെങ്കിൽ പെർഗമോസ്, കിംഗ് ജെയിംസ് വേർഷനിലൊക്കെ പെർഗമോസ്, അത് ഫെമിനിൻ ഫോമായിട്ടാണ്. ഗ്രീക്കിൽ ഓസ് എന്നുള്ള ഒരു ഫോം വരുമ്പോൾ എല്ലാം അതെല്ലാം ഫെമിനിൻ ഫോമാണ്. പിന്നെ ആ ഒരു നിലയിലാണ് കാണുന്നത്. രണ്ട് രീതിയിലും പെർഗമം പെർഗമോസ് രണ്ട് രീതിയിലും എഴുത്തുകൾ കാണുന്നുണ്ട്. ഇത് എഫെസസ് പോലെയോ സ്മുർണ പോലെയോ രാജപാതയിലായിരുന്നില്ലെങ്കിലും ചരിത്രപരമായി ആസിയയിലെ ഏറ്റവും വലിയൊരു നഗരമായിരുന്നു. സ്ട്രാബോ ദ ഇല്ലസ്ട്രിയസ് സിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. പ്ലിനി ഫേമസ് സിറ്റി ഓഫ് ഏഷ്യ മൈനർ എന്നും പറയുമ്പോൾ പറയുന്നുണ്ട്. ഈ ലെറ്റർ എഴുതുമ്പോൾ പെർഗമോസിന്റെ ഏഷ്യ മൈനറിന്റെ തലസ്ഥാന നഗരി എന്ന പദവിയിൽ ഏകദേശം 400 വർഷത്തോളം പിന്നിട്ടിരുന്നു എന്നും കാണാനായിട്ട് നോക്കും. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഭരിച്ചിരുന്ന രാജ്യത്തിന്റെ ഒരു ഭാഗമായി സെല്യൂസൻ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഈ പെർഗമോ. BC 133 അന്ന് ഭരിച്ചിരുന്ന അറ്റാലസ് തേർഡ് ആ രാജാവ് മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വില്ലിൽ ഈ രാജ്യം റോമിന് വേണ്ടി എഴുതിവെച്ചു. ഓസ്യത്ത് എഴുതി. അങ്ങനെയാണ് ഇത് റോമിന്റെ ഭാഗമാകുന്നത്. പിന്നീട് ഏഷ്യ മൈനറിന്റെ ക്യാപിറ്റലായി അത് ദീർഘവർഷം അത് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പെർഗമം കുഡ് നെവർ അച്ചീവ് ദ കൊമേഴ്സ്യൽ ഗ്രേറ്റ്നെസ് ഓഫ് എഫസസ്, ബട്ട് ഇറ്റ് വാസ് സെന്റർ ഓഫ് കൾച്ചർ വിച്ച് സർപാസ് ബോത്ത്. ഇറ്റ് വാസ് ഫേമസ് ഫോർ ഇറ്റ്സ് ലൈബ്രറി വിച്ച് കണ്ടെയ്ൻഡ് നോ ഫ്യൂവർ ദൻ 200,000 പാർച്ച്മെന്റ് റോൾസ്. It was second only in the unique library of Alexandria. Pergamos-inte sthanam adu vanijyaparamayittulladu ayirunnilla, adu samskarika thalathil ulladayirunnu. Ivide ulla library lokaprasiddhamayirunnu annathe rajyathil annathe annu nilavilirunna ലോകത്തിലെ രണ്ടാമത്തെ ലൈബ്രറി പെർഗമോസിലായിരുന്നു. പാർച്ച്മെന്റ്സ്, 200,000 പാർച്ച്മെന്റ്സ് അവിടെയുണ്ട്, ചർമ്മ ലിഖിതങ്ങൾ. പാർച്ച്മെന്റ്സ് എന്നുള്ള ഒരു ഫോം തന്നെ, ആ ഒരു വേർഡ് തന്നെ ഈ പെർഗമം എന്നുള്ളതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് പാർച്ച്മെന്റ്സ്. അതിന്റെ ഒരു പശ്ചാത്തലം ഉള്ളത്, പണ്ട് കാലത്ത് എഴുതി പോരുന്നത് പാർച്ച്മെന്റ്സിലായിരുന്നു. ഇവിടെ വലിയ ഒരു ലൈബ്രറി ഉണ്ടാക്കുവാൻ പെർഗമോസിലെ രാജാവായ യുമിനസ് ആഗ്രഹം പ്രകടിപ്പിച്ചു. തന്റെ രാജ്യത്ത് വിശോത്തരമായ ഒരു ലൈബ്രറി ഉണ്ടാക്കുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതിനുവേണ്ടി അദ്ദേഹം അലക്സാണ്ട്രിയയിലെ ലൈബ്രറിയനായിരുന്ന അരിസ്റ്റോഫെനിസിനെ അദ്ദേഹം അപ്രോച്ച് ചെയ്തു. ഇതറിഞ്ഞ് ഈജിപ്തിന്റെ ടോളമി അരിസ്റ്റോഫെനീസിനെ ജയിലറയിൽ അടച്ചു. ഇപ്പൊ പെർഗമോസിലോട്ടുള്ള പാപ്പിറസ് എന്ന പാപ്പിറസിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഈ പ്രതിസന്ധിയിൽ പെർഗമോസിലെ പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂടി കണ്ടുപിടിച്ചതാണ് ഈ പാർച്ച്മെന്റ്സ്, തോൾ ചുരുളുകൾ. അത് മൃഗങ്ങളുടെ, വിശേഷ ഇളം പ്രായത്തിലുള്ള ആട്ടിൻ തോലുകൾ സംസ്കരിച്ച് ഉണ്ടാക്കുന്നതായി പാർച്ച്മെന്റ്സ്. ഇത് പാപ്പിറസിനെക്കാട്ടിലും, പാപ്പിറസ് എന്ന് പറയുന്ന എഴുത്ത് അന്നുണ്ടായിരുന്നു, അതിനേക്കാൾ ഗുണമേന്മയുള്ളതും ഈടുറ്റതും ആയിരുന്നു. പിന്നീട് പിൽക്കാലത്തുള്ള റൈറ്റിംഗ്സ് ഒക്കെ ഈ പാർച്ച്മെന്റ്സ് റോളിലായിരുന്നു. ഈ പെർഗമം എന്ന് പറയുന്നത് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് റിലിജിയസ് സെന്റേഴ്സ് ഇൻ പെർട്ടിക്കുലർ. ഇറ്റ് ഹാഡ് ടു ഫേമസ് ട്രൈൻസ്. In the letter of risen Christ, Pergamum is said to be the place where Satan sits. Obviously, this must refer something which the Christians are regarded as particularly evil. Pergamum regarded itself as the custodian of Greek way of life and the Greek worship. Pergamum was particularly connected with the worship of Askapolis. ആരാധനയുടെ ഒരു സ്ഥലം കൂടിയാണ് അസ്കപ്പോലിസ്. ആ ദേവനെ പെർഗമോന്യ ദേവനെന്നും വിളിച്ചിരുന്നു. ആധുനിക കാലത്തെ ആശുപത്രിക്ക് സമാനമായിട്ടുള്ള ഒരു വർഷിപ്പ് അവിടെ അനേകം രോഗികൾ, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും അനേകം രോഗികൾ രോഗശാന്തിക്കായി അസ്കോപ്പിയോസ് ആരാധന ക്ഷേത്രത്തിൽ വരുമായിരുന്നു. അത് പെർഗമോസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർഷിപ്പിംഗ് സെന്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഗ്രീക്ക് ദേവീദേവന്മാരുടെ ആരാധന സംരക്ഷിക്കുന്ന തങ്ങളാണെന്നും ഉള്ള വലിയ അഭിമാനം കൊണ്ടിരുന്ന ഒരു കൂട്ടരാണ്. രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഗ്രീക്ക് ജീവിത രീതിയും ഗ്രീക്ക് ദേവീദേവന്മാരുടെ ആരാധന സംരക്ഷിക്കുന്നു എന്നുള്ളതും അസ്കപ്പിയോസ് ആരാധനയുടെ ആരാധന കേന്ദ്രവും. അത് രോഗശാന്തിക്ക് വേണ്ടി അനേകം ആളുകൾ കടന്നു വന്ന ഒരു സ്ഥലമാണ്. അസ്കപ്പിയോസ് എന്ന് പറയുന്ന ഈ ക്ഷേത്രം, അവരുടെ രക്ഷകൻ എന്നുള്ള നിലയിലാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് അസ്കപ്പിയോസ് ദ സേവിയർ രക്ഷകനായ അസ്കപ്പിയോ. ഇതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് സർപ്പമാണ്. അപ്പം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ലോകരക്ഷകനായ യേശു തമ്പുരാന്റെ സ്ഥാനത്ത് ഇങ്ങനെയുള്ള ഒരു രാജാവിനെ ഒരു ഒരു പ്രതിഷ്ഠയെ അംഗീകരിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് ഇവിടെ പെർഗമോസ് ആസ്യയുടെ തലസ്ഥാനം എന്നുള്ള നിലയിൽ കൈസർ ആരാധനയുടെ ആസ്ഥാനം കൂടിയായിരുന്നു. പെർഗമോസ് വാസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സെന്റർ ഓഫ് ഏഷ്യ, അതിന്റെ ക്യാപിറ്റൽ സിറ്റിയാണ്. ഏഷ്യ മൈനറിന്റെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു ഞാൻ പറഞ്ഞു. നാച്ചുറലി ഇറ്റ് ബിക്കം ദ സെന്റർ ഓഫ് സീസർ വർഷിപ്പ്, കൈസർ വർഷിപ്പ്. അപ്പൊ ഇത് അവിടുത്തെ ചക്രവർത്തിമാരോ ആരെങ്കിലും അവരെ അടിച്ചേൽപ്പിച്ചതല്ല, അവിടുത്തെ പ്രജകൾ തന്നെ സ്വയം സ്വീകരിച്ച ഒന്നാണ് കൈസർ ആരാധന. റോമ സാമ്രാജ്യത്തിന്റെ ഏകീകരണത്തിന് ഈ കൈസർ പൂജ അത്യാവശ്യമായിട്ട് തീരുന്നു. ഓരോ റോമ പൗരനും ആണ്ടിൽ ഒരു പ്രാവശ്യം ചക്രവർത്തിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് ഒരു നുള്ള ധൂപവർഗം പുകച്ച ശേഷം കൈസർ കർത്താവാണ് എന്ന് പ്രതിജ്ഞ ചെല്ലണം. കൈസർ കർത്താവാണ് എന്നുള്ള ഓത്തെടുക്കണം. അവരുടെ അങ്ങനെ അങ്ങനെ പ്രതിജ്ഞ ചെയ്യുന്നവർക്ക് അവർക്കൊരു സാക്ഷ്യപത്രം കൊടുക്കും. ഇത് ഒരു മതപരമായ കാര്യം എന്നതിനേക്കാൾ ഈ രാഷ്ട്രത്തോടുള്ള ഒരു വിശ്വസ്തത എന്നുള്ള നിലയിലാണ് അതിനെ കണ്ടുകൊണ്ടിരുന്നത്. ഈ പ്രതിജ്ഞ എടുത്ത ശേഷം റോമാ പൗരന് ഏത് ദേവനെയും ആരാധിക്കുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ഏഷ്യാ മൈനറിന്റെ ക്യാപിറ്റൽ എന്നുള്ള നിലയിൽ കൈസർ ആരാധനയുടെ സെന്റർ ആയിരുന്നു പെർഗമോസ്. ആണ്ടിലൊരിക്കൽ എല്ലാ പൗരനും ഈ ക്ഷേത്രത്തിൽ വന്ന് കൈസർ കർത്താവാകുമെന്ന് പ്രതിജ്ഞ ചെല്ലണം. അത് അങ്ങനെയുള്ളവർക്ക് ഒരു സാക്ഷ്യപത്രം കൊടുക്കും. ഇത് മതപരമായിട്ടുള്ള ചടങ്ങ് എന്നുള്ളതിനേക്കാൾ രാഷ്ട്രത്തോടുള്ള ഒരു പൗരന്റെ വിശ്വസ്തത എന്നുള്ള നിലയിലാണ് ഇതിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ വിഷയമാണ്. അവർക്ക് ജീവൻ പോയാലും ഇവര് കൈസർ കർത്താവാണ്, ഇല്ലെങ്കിൽ കർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണുവാൻ, ലോകരക്ഷിതാവായ കർത്താവിന്റെ സ്ഥാനത്ത്, രക്ഷകനായ കർത്താവിന്റെ സ്ഥാനത്ത് മറ്റൊരു ഒരാളെ കാണാൻ അവർക്ക് സാധിച്ചില്ല. അങ്ങനെ വരുമ്പോൾ ഈ ക്രിസ്ത്യാനികളെ രാജ്യദ്രോഹികളും രാജ്യദ്രോഹികളും വിപ്ലവകാരികളുമായിട്ട് ഇവിടെ മുദ്ര കുത്തുന്നു. കൈസർ ആരാധന സംവിധാനം ചെയ്തത് പ്രൊവിൻസ് കേന്ദ്രമാക്കിയ ഇന്നത്തെ പോലെ നമ്മൾ ഫെഡറൽ സംവിധാനം പോലെ. അപ്പൊ ആസ്യൻ പ്രൊവിൻസിലെ കൈസർ ആരാധന കേന്ദ്രം പെർഗമോസ. BC 29 സ്വർണ്ണയേക്കാൾ വലിയ ക്ഷേത്രം, കൈസറിനെ ആരാധിക്കുന്ന ക്ഷേത്രം പെർഗമോസിലുണ്ടായിരുന്നു. കൈസർ പൂജയുടെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ ഈ പെർഗമോസിനെ വിശേഷിപ്പിക്കാം. ഈ പെർഗമോസിൽ കൈസർ പൂജ നിലനിൽക്കുമ്പോൾ, അങ്ങനെ ആരാധിക്കാതെ ഇരിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും ഇങ്ങനെ കൈസർ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയാതെ വരുമ്പോൾ ഇങ്ങനെയുള്ളവരെ ശിക്ഷിക്കാനും അവരെ പിടിപ്പിക്കാനായിട്ടുള്ള അധികാരം അവിടെയുണ്ട്. അപ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ശിരസിന് മുകളിൽ ഏത് നിമിഷവും നിവധിക്കത്തക്കവണ്ണം ഒരു വാൾ തൂങ്ങിക്കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. ഒരു വലിയ വാൾ അവരുടെ തലയിൽ നിന്നിരുന്നു എന്ന് കാണാം. ഇവിടെ അപ്പോസ്തലന് എഴുതുമ്പോൾ അത് പറയുന്നുണ്ട്, റിസൻ ക്രൈസ്റ്റ് കോൾ ഹി ഹു ഹാസ് ഷാർപ് ടു എഡ്ജ് സ്വോർഡ്. പെർഗമോസിന്റെ സഭയ്ക്കുള്ള സന്ദേശത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് മൂർച്ചയേറിയ ഇരുവാഴ്ത്തിലുള്ള വാളുള്ളവൻ, അതാണ് തുടക്കം. മൂർച്ചയേറിയ ഇരുവാഴ്ത്തിലെ വാൾ ഉള്ളവൻ അരളി ചെയ്യുന്നത്. കാരണം അവിടുത്തെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയും കൈസർ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയാത്ത ഓരോ മനുഷ്യന്റെയും തലയ്ക്ക് മീതെ വാൾ ഓങ്ങി നിൽക്കുന്ന ഒരു ചിത്രം, അവരുടെ ജീവൻ അപകടമായി നിൽക്കുന്ന ഒരു ചിത്രം യോഹന്നാൻ അപ്പോസ്തലന്റെ മനസ്സിൽ ഉണ്ട്.
The risen Christ is called he who has sharp two-edged sword. Roman governors were divided into two classes, those who had the right to sword and those who had not. Those who had right to the sword had the power of life and death. On their own word, a man could be executed on the spot. The power of Rome might be satanically powerful. The power of the risen Lord is greater yet. എന്നാണ് ഇവിടെ പറയുന്നത്. റോമൻ ഗവർണർമാര് തന്നെ രണ്ട് തലത്തിൽ കാണാനായിട്ട് നോക്കും. ഒന്ന്, വാൾ അധികാരമുള്ളവനും വാൾ അധികാരമില്ലാത്തവനും. വാൾ അധികാരമുള്ളവൻ ജീവന്റെ മേലും മരണത്തിന്റെ മേലും അവൻ ഉത്തരവ് കൽപ്പിക്കാം. അങ്ങനെ ഉത്തരവ് വരുമ്പോൾ തൽക്ഷണം അവന്റെ വധശിക്ഷ നടപ്പാക്കാൻ അതിന്റെ അധികാരികൾക്ക് സാധിക്കും. പെർഗമോസിലെ അധികാരികൾ അല്ലെങ്കിൽ പ്രോ കൗൺസിൽ അനധികൃതനായ ഏത് ക്രിസ്ത്യാനിയെയും ഏത് നിമിഷത്തിൽ വേണമെങ്കിലും വാളിന് ഇരയാക്കാം. ഈ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇരുവാഴ്ത്തലയുള്ള വാൾ എന്തിരിക്കുന്നത്? കർത്താവ്. സാത്താന് ചേർന്ന ശക്തി റോമിനുണ്ടെങ്കിലും അതിനെ വെല്ലുന്ന, ആ വാൾ അധികാരത്തെ വെല്ലുന്ന അധികാരം ഉയർത്തെഴുന്നേറ്റ കർത്താവിനുണ്ട് എന്ന് വളരെ ശക്തമായ ഒരു സന്ദേശമാണ് ഇരുവാഴ്ത്തലയുള്ള വാൾ, മൂർച്ചേറിയ ഇരുവാഴ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത് എന്ന് ഇവിടെ യോഹന്നാൻ അവിടെ സൂചിപ്പിക്കുക. So the risen Christ says to the Christians of Pergamum, I know where you stay. ഇരുവാഴ്ത്തലേ ഉള്ളവൻ അരുളി ചെയ്യുന്നു, I know where you stay. The word for stay is here kataikon. It means to have one permanent residence in a place. It's very unusual word to use Christians in the world. Usually the word used to them പരായിക്കോൺ, ഗ്രീക്കിൽ പരായിക്കോൺ എന്ന് പറയുന്നത്, വിച്ച് മീൻസ് സജോണർ. പീറ്റർ റൈറ്റ് ടു ഹിസ് ലെറ്റർ സജോണേഴ്സ് ത്രൂ ഔട്ട് ദ പ്രൊവിൻസ് ഓഫ് ഏഷ്യ മൈനർ. ബട്ട് ഹിയർ ദ മാറ്റർ ഇസ് ബീങ് റിഗാർഡഡ് ഫ്രം അനദർ പോയിന്റ്. ദ ക്രിസ്ത്യൻസ് ഓഫ് പെർഗമം ഹാവ് ദർ പെർമനന്റ് റെസിഡൻസ്. സോ ഫാർ ആസ് ദ വേൾഡ് ഇസ് കൺസേൺഡ് ആൻഡ് ദ പെർഗമം ഇസ് ദ പ്ലേസ് വർ സേറ്റൻസ് റൂൾ ഈസ് സ്ട്രോങ്. നീ എവിടെ വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമെന്നും നീ എന്നും അറിയുന്നു എന്ന് അവിടെ പറഞ്ഞു. ഇവിടെ മൂലപദം കറ്റായിക്കോൺ എന്നുള്ള ഒരു പദമാണ്. ഇവിടെ കറ്റായിക്കോൺ എന്ന് പറയുന്നത് സ്ഥിരമായി പാർക്കുന്നതിനെ ഉദ്ദേശിച്ചാ പറയുന്നത്. നമ്മള് ഒരു ഹോട്ടൽ മുറി എടുത്ത് താമസിക്കുന്നതോ ഒരു ലോഡ്ജിലോ ഹോസ്റ്റലിലോ ചുരുങ്ങിയാലും താമസിക്കുന്ന ഉപയോഗിക്കുന്ന പദമല്ല. ലോകത്തിൽ വസിക്കുന്ന ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുമ്പോൾ ഇത് അത്ര സാധാരണമായിട്ടുള്ള പദമല്ല. പത്രോസ് ലീഹായുടെ ഒന്നാം ലേഖനത്തിൽ പറയുന്ന ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് നിങ്ങൾ അന്യരും പരദേശികളും. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1:2-11 അവിടെ പറയുന്നത് നിങ്ങൾ അന്യന്മാരും പരദേശികളും. അത് ക്രിസ്ത്യാനികൾക്ക് സാധാരണ ഉപയോഗിക്കുന്ന പദം. കാരണം ഈ ലോകത്ത് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ സ്ഥിരവാസമില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട് നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാസം ഇവിടെയല്ല. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം, അങ്ങനെ സ്ഥിരവാസത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദം പരായിക്കോൺ എന്നുള്ളതാ. പക്ഷെ ഇവിടെ കറ്റായിക്കോൺ എന്നുള്ളതാ. നമ്മള് ഇവിടെ പെർഗമോസിലെ വിശ്വാസികളെ സംബന്ധിച്ച് സ്ഥിരവാസികൾ എന്ന ഒരു അർത്ഥത്തിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ അതിന് വീക്ഷണ വ്യത്യാസമുണ്ട്. ഐഹിക ജീവിതത്തിൽ അവരുടെ സ്ഥിരവാസ ഭൂമി പെർഗമോസ് തന്നെയാ. സാത്താന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം, മർദ്ദക സ്ഥലം, സാത്താന്റെ അധികാരം നിലനിൽക്കുന്ന സ്ഥലം, അത് പ്രയോഗിക്കുന്ന സ്ഥലം അവിടെയാ പെർഗമോസിലെ ക്രിസ്ത്യാനികൾ വസിക്കുന്നതും തുടർന്ന് വസിക്കേണ്ടതും. അവർക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും അവർ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് ഒരു ഒളിച്ചോട്ടമില്ല. ഇതിൽ നിന്ന് മാറാൻ കുറുക്കുവഴികളില്ല, മറ്റൊഴിവുകളൊന്നുമില്ല. അതുകൊണ്ട് ഈ പദം ഉപയോഗിക്കുമ്പോൾ അവിടെ പറയുന്ന അതിന്റെ ഇന്നർ മീനിങ്, നിങ്ങൾ ഈ ദോഷത്തെ അഭിമുഖീകരിച്ച് പോരാട്ടം നടത്തി വിജയം കൈവരിക്കുക എന്നുള്ളൊരു വലിയ അർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പീഡനത്തിന്റെയും പ്രയാസത്തിന്റെയും ഒക്കെ നടുവിൽ ഒളിച്ചോടി പോകുവാനായിട്ടുള്ള ഒരു അനുഭവമല്ല, മറിച്ച് അതിനെ ഫേസ് ചെയ്ത് അതിന്റെ മുകളിൽ വിജയം കൈവരിക്കുക എന്നുള്ള ഒരു വിളിയാണ്, ഒരു വെല്ലുവിളിയാണ് ഇവിടെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഉള്ളത്. വേറൊരു സാഹചര്യത്തിലായിരുന്നെങ്കിൽ കൂടുതൽ ഫലപ്രദമായിട്ട് ജീവൻ നയിക്കാൻ സാധിക്കുമായിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അത് മൗഢ്യമാണ്. ഏത് സാഹചര്യത്തിലാണെങ്കിലും ഈ വെല്ലുവിളി സ്വീകരിപ്പാൻ തക്കവണ്ണം കഴിയണം. പെർഗമോസിലെ ക്രിസ്ത്യാനികൾ അവിടെ തന്നെ പാർത്ത് ക്രിസ്ത്യാനികളായി തങ്ങളുടെ ജീവിതം നയിക്കണം എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തോലൻ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വെല്ലുവിളികളും പീഡനങ്ങളും പ്രയാസങ്ങളും ഉണ്ട്, ഇതിൽ നിന്ന് ഒളിച്ചോടുവാനുള്ള ഒരു വിളിയല്ല, ഇതിനെ അഭിമുഖീകരിച്ച് ഇതിന്റെ മേൽ വിജയം കൈവരിക്കാനുള്ള ഒരു വിളിയാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്നത് വളരെ വ്യക്തമായി ഇവിടെ യോഹന്നാൻ അപ്പോസ്തോലൻ ആരംഭിക്കുന്നു. 13-ാമത്തെ വാക്യത്തിൽ നീ എവിടെ സാത്താൻ പാർക്കുന്നിടത്ത് എന്റെ സാക്ഷിയും വിശ്വസ്തദാസനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നുള്ള വിശ്വാസം നീ മറച്ചു കളഞ്ഞില്ല എന്നിവിടെ പറയുന്നു. നിഷേധിച്ചിട്ടില്ല, എന്നുള്ള വിശ്വാസം നീ നിഷേധിച്ചിട്ടില്ല എന്നിവിടെ പറയുന്നുണ്ട്. അന്തിപ്പാസ് വി നോ നത്തിങ് അബൌട്ട് ഹിം. There is a legend in Tertullian that he met his death by being slowly roasted to death within a brazen bull. ഒരു കാളയുടെ ഉള്ളിൽ കടത്തി ഓടുകൊണ്ട് ഉണ്ടാക്കി ഒരു കാളയുടെ ഉള്ളിൽ കടത്തി വറുത്ത് അദ്ദേഹത്തെ ചുട്ടു കൊന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തെ കുറിച്ചുള്ള പാരമ്പര്യം. ചക്രവർത്തിക്ക് ധൂപം അർപ്പിക്കാത്തതിന് രക്തസാക്ഷി മരണം പ്രാപിച്ച വിശ്വാസിയ അന്തിപ്പാസ്, സാത്താന്റെ വാസസ്ഥലമെങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസം സഭാമക്കൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഉദാഹരിക്കുന്ന ഒരു സംഭവമാണ് ഈ അന്തിപ്പാസിന്റെ പദം. ഈ സിദ്ധന്റെ ജീവിതത്തെ കുറിച്ച് വലിയ കാര്യമായിട്ടുള്ള അറിവുകളൊന്നും ഇല്ലെങ്കിലും ഈ ഒരു വലിയ കൊടിയ പീഡനത്തിന്റെ നടുവിലും വിശ്വസ്ത സാക്ഷിയായി നിന്ന് ദൈവത്തിനു വേണ്ടി മരിക്കാൻ തയ്യാറായ വ്യക്തിയാണ് ഇവിടെ അന്തിപ്പാസ് എന്ന് പറയുന്നത്. എന്റെ സാക്ഷി എന്നുള്ള വാക്ക് ആദ്യമായി രക്തസാക്ഷിക്ക് ഉപയോഗിക്കുന്നത് ഈ വെളിപാടിലെ ഈ ഭാഗത്താണ്. ദൈവത്തിന്റെ സാക്ഷിയായി മരിച്ച ആളിന്റെ രക്തസാക്ഷി എന്നുള്ള പദം ആദ്യമായിട്ട് കാണുന്നത് വെളിപാടിന്റെ ഈ ഭാഗത്താണ്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഫിഡിലിറ്റി ഓഫ് ദ ചാർച്ച് അറ്റ് പെർഗമം, ദർ ആർ ദോസ് ഹു ഹോൾഡ് ദ ടീച്ചിങ് ഓഫ് ബാലാം ആൻഡ് ഡോക്ട്രിൻ ഓഫ് നിക്കോളോസിയൻസ്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദീസ് people in connection to Ephesus, and we meet again in the study of letter to Thyatira. The commonest word of the Christian in the New Testament is hagios, whose basic meaning is separate. The temple is hagios because it is different from other buildings. Sabbath is hagios because it is different from other days. God is supremely hagios because it is totally different from men, and Christian is hagios because he is different from other men. ഇവിടെ അവരെ ശ്ലാഘിച്ചതിനു ശേഷം അവരെ കുറ്റപ്പെടുത്തുക, വിശ്വസിക്കുള്ള സാക്ഷ്യപത്രം കഴിഞ്ഞെങ്കിലും അവർക്ക് എതിരെ പരാതി പറയാനുള്ളത് ബിലയാമിന്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്ന ചിലർ അവിടെ ഉണ്ട്. ബിലയാമിന്റെ ഉപദേശം, നിക്കോളോസിന്റെ ഉപയോഗം, വിശ്വാസം അത് അസന്മാർഗിക പ്രവർത്തനമാണെന്ന് പറഞ്ഞു വിഗ്രഹാർപ്പിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും അവരുടെ ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്കായിരുന്നു അവരുടെ ജീവിതം. സംഖ്യാപുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ബാലാമിന്റെയും
നിക്കോലോനിയറിലെയും ഒക്കെ ഉപദേശം ഏകദേശം സെയിം തന്നെയാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ഇവിടെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അവൻ വ്യത്യസ്തനായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവനാണ്. ഹഗിയോസ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹഗിയോസ് അവൻ മീനിങ് സെപ്പറേറ്റ് വേർപെട്ട എന്നുള്ളതാണ്. ദേവാലയം ഹഗിയോസ് അത് മറ്റു ഘട്ടങ്ങളും വ്യത്യസ്തമാണ്. ലോകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവനാണ് ക്രിസ്ത്യാനി. ഈ ലോകത്ത് വ്യത്യസ്തരായിരിക്കാൻ പറയുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ജീവിതം നയിക്കാനല്ല. ലോകത്തിന്റെ ഈ ഓളങ്ങളിലും ഈ വെല്ലുവിളികളിലും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ ഒളിച്ചോടി മാറി ജീവിക്കുന്ന ഒരു ജീവിതത്തെ കുറിച്ചല്ല പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും അതിനെ ജയിപ്പാൻ അതിനെ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വിളിയാണ് നമുക്കുള്ളത്. ലോകത്തെ നിന്ദ്യമായി കാണുക എന്നുള്ളതല്ല, ഈ ലോകത്തിന്റെ ജീവിത അനുഭവങ്ങളെ നേരിട്ടുകൊണ്ട് അതിന്റെ മേൽ വിജയം കൈവരിപ്പാൻ തക്കവണ്ണമുള്ള ഒരു വിളിയാണ് തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 9:22 അവിടെ പറയുന്നത്, വിശ്വാസത്തിൽ ബലഹീനരായവരെ നേടേണ്ടതിന് ഞാൻ അവരുടെ മധ്യത്തിൽ അവരിൽ ഒരുവനെ പോലെയായി. ചിലരെയെങ്കിലും നേടേണ്ടതിന് ഞാൻ എല്ലാ വിധത്തിലും എല്ലാവർക്കും വേണ്ടി എല്ലാമായി തീർന്നു. എന്ന് വെച്ചാൽ അവർ പറയുന്നതെല്ലാം യോജിക്കണമെന്നോ അവർ ചെയ്യുന്നതെല്ലാം പരിഗണിക്കണമെന്നോ അല്ല. പൗലോസിന്റെ താതാത്മ്യപ്പെടൽ പോസിറ്റീവാ. അവരെ നേടണം, അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം, അവരെ ക്രിസ്തുവിന്റെ അനുഗാമികളാക്കി തീർക്കണം. അവരുടെ നിലവാരത്തിലേക്ക് താഴാനല്ല, ക്രിസ്ത്യാനിത്വത്തിന്റെ നിലവാരത്തിലേക്ക് അവരെ ഉയർത്താൻ വേണ്ടിയാണ് പൗലോസ്ലീഹ ശ്രമിക്കുന്നത്. ക്രിസ്തുവിന്റെ ക്രിസ്ത്യാനിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ, ലോകത്തെ ക്രിസ്ത്യാനിത്വത്തിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് പകരം ക്രിസ്ത്യാനിത്വത്തെ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് പരിമിതപ്പെടുത്തി എന്നുള്ളതാണ് നിക്കോലവോനിലെയും ബാലാമിന്റെയും ഒക്കെ ഉപദേശകരുടെ ചെയ്തത്, അവരുടെ പഠിപ്പിക്കൽ കൊണ്ട് സാധിച്ചത്. ഇവിടെ പറയുന്നുണ്ട്, വായിലെ വാൾ കൊണ്ട് ഞാൻ അവരെ നേടും, വായിലെ വാൾ കൊണ്ട് ഞാൻ അവരോട് പോരാടും. വാൾ എന്നുള്ളത് ക്രിസ്തുവിന്റെ വചനമാണ്. Towards the sword, Paul speaks of the sword of the Spirit, which is sword of God. Sword of God is the word of Christ. The word of Christ, there is conviction of sin. പാപത്തെ കുറിച്ചുള്ള കർത്താവിന്റെ ഇവിടെ വാൾ എന്ന് പറയുന്നത് നമ്മൾ ലോകപരമായിട്ടുള്ള എന്തെങ്കിലും ആയുധമായിട്ടുള്ള അതിനെ കാണുന്നത്. വാൾ കൊണ്ട് ഞാൻ അവരോട് പോരാടും, അവരോട് പോരാടും എന്നാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ ഉഗ്രകോപം വർഗമോസിലെ സമസ്ത ക്രിസ്ത്യാനികൾക്കുമെതിരായിട്ടല്ല, അവരെ വഴിതെറ്റിക്കുന്ന, അവരെ ചതിക്കുന്ന ദ്രോഹികൾക്കെതിരെയാ, പീഡകർക്കെതിരെയാ. പാപം ചെയ്യുന്നവരെക്കാൾ കൊടുംഭാവികൾ അവരെ കൊണ്ട് പാപത്തിലേക്ക് നയിക്കുന്നവരാ. സോർഡ് ഓഫ് മൈ മൗത്ത് ഈസ് സിംപ്ലി ദ വേർഡ് ഓഫ് ലോർഡ്. തന്റെ വായിലെ വാൾ കൊണ്ട് ഉദാനം ചെയ്ത ക്രിസ്തു സമരം ചെയ്യുന്നത് ദൈവത്തിന്റെ വചനം ഇരുവായുത്തിലുള്ള മൂർച്ചയേറിയ വാളാണ്. ലേഖനം 4:12 ക്രിസ്തുവിന്റെ വാൾ ക്രിസ്തുവിന്റെ വചനം തന്നെയാണ്. ഇവിടെ ക്രിസ്തുവിന്റെ വചനം പാപത്തെ ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മനുഷ്യന്റെ തിന്മകളെ കുറിച്ചുള്ള അവന്റെ കറുത്ത അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ക്രിസ്തുവിന്റെ വചനം തരുന്നത്. വീണ്ടും ക്രിസ്തുവിന്റെ വചനത്തിൽ ദൈവഭാഗത്തേക്കുള്ള ക്ഷണമുണ്ട്. അത് പാപബോധപ്പെടുത്തിയ ശേഷം ന്യായവിധിയിലേക്കല്ല, ദൈവത്തിന്റെ ആർദ്ര സ്നേഹത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നത്. ഈ വചനം മനുഷ്യനെ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വചനത്തിൽ
രക്ഷയുടെ ഉറപ്പുണ്ട്. ഒന്ന്, ഇത് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു, ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്നു, രക്ഷയുടെ ഉറപ്പിലേക്ക് കൊണ്ടുവരുന്നു. പാപബോധം വരുത്തി ഒരുവനെ ക്രൂശിലേക്കും ദൈവസ്നേഹത്തിലേക്കും രക്ഷയുടെ അനുഭവത്തിലേക്കും വരുത്തുന്നതാണ് കർത്താവിന്റെ വാൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനം എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് നോക്കും. ദിസ് ലെറ്റർ സെൻഡ് ക്രൈസ്റ്റ് പ്രോമിസസ് ടു തിങ്സ് ടു ദ മാൻ ഹു ഓവർകംസ്. ദ ഫസ്റ്റ് ഈസ് എ ഷെയർ ഓഫ് ദ ഹിഡൻ മന്ന ടു ഈറ്റ്. Here is a Jewish conception which has two aspects. When children of Israel had no food in the desert, God gave them manna to eat. Exodus chapter 16 verses 11 to 15. Purapada pusthakathil 16th adhyayathil maribhoomiyil vachu manna varshichathine kurichu parayunnundu. When the need of manna passed, a pot of manna was put into the ark and laid up before God in the Holy of Holies, in the tabernacle and in the temple. Early in the 6th century BC, the temple which Solomon had built was destroyed. And the rabbis had a legend that when that happened, Jeremiah hid away the pot of manna in Mount Sinai, and that when manna came, Messiah came, he would return and the pot of manna would be discovered again. To a Jew, eat of the hidden manna meant enjoy the blessing of Messianic age. To a Christian, it means to enter in the blessedness of the new world, which would emerge when kingdom came. ഇവിടെ മറഞ്ഞിരിക്കുന്ന മന്ന, നിഗൂഢമായ മന്ന, അതിനെ കുറിച്ച് യഹൂദന്മാരുടെ ഒരു മിസ്സ ഇത് പറഞ്ഞത്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് ഭക്ഷിക്കാൻ കൊടുത്ത ആഹാരമാണ്. പക്ഷെ അത് നിന്ന് പോയപ്പോൾ ഇത് എരിശിലേം ദേവാലയത്തിൽ കൊണ്ട് സൂക്ഷിച്ചു. ബിസി 586 ബാബിലോൺ നശിപ്പിക്കപ്പെട്ടപ്പോൾ ആ സന്ധിയിൽ യിരെമ്യാ പ്രവാചകൻ മന്നാകുംഭം സീനാ മലയുടെ ഗഹൂരത്തിൽ ഒളിച്ചു വെച്ചുവെന്നും മിസ്സിഹായുടെ ആവിർഭാവഘട്ടത്തിൽ യിരെമ്യാ പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ട് ആ മറഞ്ഞിരിക്കുന്ന മന്ന വെളിച്ചത്ത് കൊണ്ടുവരുമെന്നും റാബിന്മാരുടെ ഇടയിൽ ഒരു ഐതിഹ്യമുണ്ടായി. ആകയാൽ യഹൂദന്മാർക്ക് മറഞ്ഞിരിക്കുന്ന മന്നയിൽ നിന്ന് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മിസിഹായുഗത്തിന്റെ ഭാഗതേയങ്ങളിൽ പങ്കുകാരാകുക എന്നുള്ളതാണ്. മറഞ്ഞിരിക്കുന്ന മന്നാവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു അനുഗമിപ്പിക്കുന്ന ദൈവരാജ്യത്തിലേക്കും നൂതന യുഗത്തിലേക്കുമുള്ള പ്രവേശനമാണ്. മറഞ്ഞിരിക്കുന്ന മന്ന എന്ന് പറഞ്ഞാൽ ഈ നൂതന യുഗത്തിലേക്ക് ദൈവത്തോടൊപ്പമുള്ള ഒരു വാസത്തിലേക്ക് അവരെ കൊണ്ടുവരുന്ന ആ ഒരു വലിയ അനുഭവമാണ്. ദൈവത്തോടൊപ്പമുള്ള ഈ മിസിഹാ യുഗത്തിന്റെ പാകദേയങ്ങളിൽ പങ്കുകാരാക്കുന്നൊരു അനുഭവമാണ്. മറ്റൊന്ന്, ഇത് സ്വർഗീയ ധാന്യം. യഹോവ നിങ്ങൾക്ക് ഭക്ഷിക്കുവാൻ നിന്നിരിക്കുന്ന അപ്പമാണ് മോശ പറഞ്ഞതാണ്. ഇത് സ്വർഗീയ അന്നമാണ്, ഇവിടെ സ്വർഗീയ ഭക്ഷണമാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് അശുദ്ധ വിരുന്നുകൾ വർദ്ധിക്കേണ്ടി വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് ഒരു സ്വർഗീയ ഭക്ഷണമുണ്ട്, അത് തരും എന്നാ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അശുദ്ധ ഭക്ഷണം നിങ്ങൾ വർജിക്കുന്നെങ്കിൽ, അതിനോട് നോ പറയുന്നെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്നല്ല ഒരു ഭക്ഷണം, സ്വർഗീയ ഭക്ഷണം ഞാൻ നിങ്ങൾക്ക് തരും എന്ന് ഇവിടെ പറയുന്നു. മൂന്നാമതായിട്ട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. യോഹന്നാനത്തിന് ശേഷം 6:31 ഭാഗത്ത് മരുഭൂമിയിലെ അപ്പത്തിന്റെ ചിന്തയോടുകൂടിയാണ് അത് പറയുന്നത്. അങ്ങനെയെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ക്രിസ്തു മന്ന ക്രിസ്തു തന്നെ. വിശ്വസ്തനായ അനുയായിക്ക് അവൻ തന്നെ തന്നെ കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വിശ്വസ്തനായ ഞാൻ വിശുദ്ധ കുർബാനയോട് ചേർത്തത് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ മറിഞ്ഞിരിക്കുന്ന മന്ന ഞാൻ എന്നെ തന്നെ അവന് കൊടുക്കും എന്നുള്ളതാണ് ഇവിടെ വീണ്ടും പറയുന്നുണ്ട്. അവിടെ പറയുന്നു, മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെടുക എന്നുള്ളത് അനുഗമിക്കുക എന്നുള്ളത് എഫേസ്യ സഭയ്ക്ക് ദൂത് നൽകുമ്പോഴും ഇവിടെയും അത് തന്നെ ആവർത്തിക്കും. ഞാൻ വേഗത്തിൽ വന്ന് ശിക്ഷാവധി നടപ്പാക്കും. ക്രിസ്തു മുന്നറിയിപ്പ് നൽകുക. ക്രിസ്തു വേഗം വരുന്നു എന്നുള്ളത് വെളിപാട് പുസ്തകത്തിലെ പ്രധാന വിഷയം. 7 പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ വേഗം വരുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുക. തിരിച്ചു വരവിനുള്ള ഒരു ആഹ്വാനമാണ്. റെവലേഷനിൽ 2:16, 3:11, 16:15, 22:7, 12:17 and 20 ഈ ഭാഗത്ത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വീണ്ടും വരും എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ലും പുതിയ നാമവും ഞാൻ വാഗ്ദാനം. The final promise of Christ to the faithful in Pergam is that He will give them white stone with a new name on it. പുതിയ നാമം, വെള്ളക്കല്ല്, ഇത് രണ്ടും കർത്താവ് പറയുന്നുണ്ട്. ഇതിനകത്തും ഒരു ഒരുമിത്തുണ്ട്. റാബിനിക് ലെജൻഡിൽ that precious stones fell down from heaven along with manna. The white stone would be simply stand for the precious gift of God to his people. ഉയരത്തിൽ നിന്ന് ദൈവം തരുന്ന വിലയേറിയ ദാനങ്ങളുടെ പ്രതീകത. മന്നായോടൊപ്പം വിലയേറിയ രത്നങ്ങളും ആകാശത്തിൽ നിന്ന് പൊഴിഞ്ഞു എന്നുള്ള ചിന്തയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉയരത്തിൽ നിന്ന് ദൈവം തന്റെ മക്കൾക്ക് നൽകുന്ന വിലയേറിയ ദാനങ്ങളുടെ പ്രതീകമാണ് ഈ വെള്ളക്കല്ല്. മറ്റൊരു സങ്കല്പം, ഇൻ ദ ആൻഷ്യന്റ് ലോ കോർട്സ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് സ്റ്റോൺസ് വർ യൂസ്ഡ് ഫോർ രജിസ്റ്ററിംഗ് ദ വെർഡിക്ട് ഓഫ് ജൂറീസ്. ബ്ലാക്ക് ഫോർ കണ്ടംനേഷൻ, വൈറ്റ് ഫോർ അക്വിറ്റൽ. This would mean that Christian is acquitted in the sight of God because the work of Jesus Christ. അവനെ മോചനം കിട്ടി. പുരാതന കാലത്ത് നീതിന്യായ കോടതികളിൽ വിധി രേഖപ്പെടുത്തുന്നതിന് വെള്ളക്കല്ലും കറുത്ത കല്ലും വയ്ക്കും. കേസ് വിസ്താര വേളയിൽ വാദിക്കും പ്രതിക്കും അവതരിപ്പിക്കാനുള്ള വസ്തുതകൾ കേൾക്കുമ്പോൾ വിസ്താര സഭയിലെ അംഗങ്ങൾ അവർക്കുള്ള തീർപ്പുകൾ വെള്ളക്കല്ലോ അല്ലെങ്കിൽ കറുത്ത കല്ലോ ഒരു ബാലറ്റ് കലശത്തിൽ ഇടും. അങ്ങനെയാണ് അവരുടെ ഏതിനാണ് കൂടുതൽ തൂക്കം എന്നറിയുന്നത്. കറുത്ത കല്ല് ശിക്ഷയെയും വെളുത്ത കല്ല് രക്ഷയെയും സൂചിപ്പിക്കുന്നു. ഒടുവിൽ വോട്ട് പെട്ടി നോക്കുമ്പോൾ കല്ലുകളുടെ നിറം അനുസരിച്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. വെള്ളക്കല്ല് മോചനത്തിന്റെ പ്രതീകമാണ്. ദൈവസന്നിധിയിൽ നീതിമൽക്കപ്പെട്ടിരിക്കുന്നു, നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ വെള്ളക്കല്ല്. ദൈവസന്നിധിയിൽ നീതിമൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. രണ്ട് കാര്യങ്ങളാണെന്ന് പറഞ്ഞു. വെള്ളക്കല്ല് വിലയേറിയ ദാനങ്ങളുടെ പ്രതീകം. രണ്ട്, നീതീകരണത്തിന്റെ പ്രതീകം. നീ ദൈവസന്നിധിയിൽ നീ മോചനത്തിന് അർഹനാണ് എന്നുള്ളതാണ്. പുതിയ, വെളുത്ത എന്നീ പദങ്ങൾ ഒരുപാട് പുസ്തകത്തിൽ ആവർത്തിക്കപ്പെടുന്ന പദമാണ്. സ്വർഗത്തിന്റെയും അവിടുത്തെ യൂണിഫോമിന്റെയും നിറമാണ് വെളുപ്പ്. ഒരുപാട് പുസ്തകത്തിൽ ജയിക്കുന്നവന് ശുഭ്രവസ്ത്രം, 3:5 വെള്ള നിലയങ്കി, വെള്ളവസ്ത്രം ധരിച്ച സ്വർഗത്തിലെ സൈന്യങ്ങൾ, വെണ്മയുള്ള വലിയ സിംഹാസനം. അപ്പൊ ഈ വെണ്മ എന്ന് പറയുന്നത് ഒരു സ്വർഗീയ നിറമായിട്ട് ഇതിനെ കാണാനായിട്ട് നോക്കും. പുതിയ എന്നുള്ളത് ഗ്രീക്ക് പദത്തിൽ രണ്ടർത്ഥമുണ്ട്, നിയോസ് ആൻഡ് കൈനോസ്. നിയോസ് എന്നുള്ളത് അത് സമയാധിഷ്ഠിതമായിട്ടുള്ള പുതിയത്. നമ്മളൊരു പുതിയ ബുക്ക് മേടിച്ചു എന്ന് പറഞ്ഞാൽ നിലവിലിരുന്ന ഒരു പുസ്തകം നമ്മൾ കടയിൽ നിന്ന് മേടിച്ചു എന്നുള്ളതാണ്, അത് പുതിയതായിരിക്കാം. കൈനോസ് എന്ന് പറയുന്നത് സമയാധിഷ്ഠിതമായതും ഗുണമേന്മതുകൊണ്ടും പുതുതായിട്ട് പബ്ലിഷ് ചെയ്തൊരു ബുക്ക്, ആ ഒരു അർത്ഥത്തിലാണ് കൈനോസ് എന്നുള്ള വർക്ക് പറയുന്നത്. കൈനോസ്, അപ്പോൾ കൈനോസ് എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. പുതിയതായ, പുതിയ അനുഭവം, പുതിയ ആകാശവും പുതിയ ഭൂമിയും, നവയേറിസിലെ പുതിയ ഗാനം, പുതിയ ആകാശം, ഞാൻ സകലതും പുതുതാക്കുന്നു. അവിടെ അങ്ങനെ വരുമ്പോൾ പുതിയ എന്ന് പറയുന്നത് പുതുക്കം പ്രാപിച്ച മനുഷ്യനെയാണ്, പുതു സൃഷ്ടിയായ മനുഷ്യനെയാണ്. വീണ്ടും ഇവിടെ കാണുന്നു പുതിയ നാമം, അത് നൂതന പദവിയെ സൂചിപ്പിക്കുന്നതാണ്. As the new name, one of the features of Old Testament, and giving to man of a new name, the mark of new status. പുതിയ ഒരു പദവി അബ്രഹാമിന് കൊടുത്തു, യാക്കോബിന് കൊടുത്തു, ഇതൊക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. The nation shall see on the basis of interpretation, Christ promises a new status. Those who are faithful to them. So, ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ്. മന്നായും വെള്ളക്കല്ലും പുതിയ നാമവും. Enjoy the blessings of the Messianic age, heavenly food, and Christ give himself to the people. വെള്ളക്കല്ലും പുതിയ നാമവും നീതിമത്കരിക്കപ്പെട്ട മോചനത്തിന്റെ ഉദുക്കം പ്രാപിച്ച മുഹൂർത്തത്തിൽ ദൈവത്തോടൊപ്പം ശോഭിക്കുന്ന ഒരു അനുഭവമായിട്ടും ഇവിടെ നമ്മളിവിടെ സൂചിപ്പിച്ചു. വർക്കുമോ സഭയെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് നോക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. വീണ്ടും നമുക്ക് പറയാനായിട്ടുള്ളത് തുയസിരിയയിലെ സഭയാണ്. റെവലേഷൻ ചാപ്റ്റർ 18-29. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല, അത് നീണ്ട ലെറ്ററാണ്. ഒട്ടും അപ്രധാനമല്ലാത്ത ഏഴ് സഭകളിൽ ഒട്ടും അപ്രധാനമല്ലാത്തൊരു സഭയാണ് ഈ ത്വയത്തേരിലെ സഭ. പക്ഷെ ഈ സഭയ്ക്കാണ് ഏറ്റവും വലിയ നീണ്ട ലേഖനം പൗലോസിലേഖനം. ഈ പട്ടണം എന്ന് പറയുന്നത് ഹെർമൂസ് ആൻഡ് കൈക്കസ് നദികളെ ബന്ധിപ്പിക്കുന്ന നീണ്ട താഴ്വര പ്രദേശത്താണ്. ഇപ്പോൾ അവിടെ റെയിൽവേ ലൈനും ഒക്കെ ഉണ്ട്, അതിന്റെ പാർശ്വത്താണ്. ഇത് ഭൂമിശാസ്ത്രപരമായി അതിന് വലിയ അതിന്റെ സ്ഥാനമാണ് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തത്. ദ ലോങ്സ്റ്റ് ഓഫ് ദി സെവൻ ലെറ്റേഴ്സ് ഈസ് റിട്ടൺ ടു ദ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ദി സെവൻ ചർച്ചസ്. ഇറ്റ് ലൈസ് ദ ലോങ് വാലി connecting the valleys of Hermos and Caicos rivers through which the railway runs today, and it was its geographical position which gave it its importance. Strategically, the importance of Thuiseria was that it was the gateway of Pergamum, the capital of the province. The first we hear the Thuiseria is that it was an armed garrison. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള കിടപ്പാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇത് ആസ്യ സംസ്ഥാനത്തിന്റെ തലസ്ഥാന പെർഗമോസിന്റെ പടിവാതുക്കൽ. നമ്മളിപ്പോ പഠിച്ച പെർഗമോസ് എന്ന പട്ടണത്തിന്റെ പടിവാതുക്കലുള്ള സ്ഥലം. പെർഗമോസ് ഈ ഏഷ്യ മൈനറിന്റെ ക്യാപിറ്റലാണ്. അപ്പം സ്ട്രാറ്റജിക്കലായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് പെർഗമോസ്. അതിന്റെ തൊട്ടു മുമ്പിലുള്ള ഈ പട്ടണമാകുമ്പോൾ എന്തെങ്കിലും യുദ്ധമോ അതിന് സമാനമായിട്ടുള്ള ത്രെറ്റോ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാസിഡോണിയൻ ഇത് തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. മാസിഡോണിയൻ പട്ടാളത്തിന്റെ സായുധ പട്ടാളം മുഴുവൻ താമ്പടിച്ചിരുന്നത് ഈ ത്വയത്തിരിയിലെ പട്ടണമാണ്. കാരണം ഈ പെർഗമോസിനെ സംരക്ഷിക്കണം, അതിനെ ഭദ്രതയുള്ളതാക്കി തീർക്കണമെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്പോസ്റ്റ് ആയിട്ടാണ് ഈ തുയത്തേരിയ പട്ടണത്തെ അവര് കണ്ടിരുന്നത്. തലസ്ഥാന പട്ടണത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കോട്ടകളോ മലകളോ ഒന്നുമില്ല. അപ്പൊ അത് എന്തെങ്കിലും ശത്രുസൈന്യം വരുമ്പോൾ ആ പട്ടണം ഉണർന്നു വരുന്നത് വരെ ഈ ശത്രുവിനെ തടസ്സപ്പെടുത്തി നിർത്തുക എന്നുള്ളൊരു തന്ത്രം ഈ പട്ടണത്തിന്റെ തുയത്തേരിയ പട്ടണത്തിന്റെ ഒരു ചുമതല. അതുകൊണ്ട് ആംഡ് ആയിട്ടുള്ള ആളുകൾ മുഴുവൻ താമ്പടിച്ചിരുന്നത് ഈ തുയത്തേരിയ എന്ന് പറയുന്ന ഈ പട്ടണത്തിൽ. അതുകൊണ്ട് സ്ട്രാറ്റജിക് ആയിട്ട് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമാണ് ഈ തുയത്തേരിയ എന്ന് പറയുന്ന പട്ടണം. ആൻഡ് ഇറ്റ് ഹാഡ് നോ സ്പെഷ്യൽ റിലിജിയസ് സിഗ്നിഫിക്കൻസ്. ഇറ്റ് വാസ് നോട്ട് എ സെന്റർ ഓഫ് ഈദർ ഗൈസർ ഓർ ഗ്രീക്ക് വർഷിപ്പ്. ഇവിടെ ഒരു രീതിയിലുള്ള ആരാധനയുമില്ല, റിലീജിയസ് ആയിട്ട് ഒരു ഇമ്പോർട്ടൻസും ഉള്ള ഒരു പട്ടണമായിരുന്നില്ല. ഇറ്റ്സ് ലോക്കൽ ഹീറോ ഗോഡ് വാസ് ത്രിന്യൂസ് ആൻഡ് അപ്പിയേഴ്സ് ഇസ് കോയിൻ. അതിന്റെ കോയിനിലെ ഒക്കെ കാണാനായിട്ട് നോക്കും. മറ്റ് സഭകളെക്കാൾ കുറച്ച് മാത്രമേ ഈ സഭയെക്കുറിച്ച് അറിവുള്ളൂ. പക്ഷെ ഇതിന് സൂക്ഷ്മമായി പറയുവാൻ ഒരു അറിയുന്ന കാര്യം, ഇവിടുത്തെ വ്യാപാര കേന്ദ്രമാണ്. ചായം ചാർത്തുന്ന വ്യവസായത്തിനും കമ്പിളി കച്ചവടത്തിനും ഒക്കെ ഇവിടെ ഫേമസാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:14 വാക്യത്തിൽ തുവത്തൈര പട്ടണക്കാരി ലുദിയ എന്ന വനിതയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ അവരൊരു കച്ചവടക്കാരിയാ. അപ്പോസ്തല പ്രവൃത്തികൾ 16:14 വാക്യം. ഇവിടെ കമ്പിളി, തുകൽ, തുണി, ഓട് ഇവയിൽ പണി നടത്തുന്നവരെയും, പുറം വസ്ത്രം ഉണ്ടാക്കുന്നവർ, ചായം ചാർത്തുന്നവർ, കലമുണ്ടാക്കുന്നവർ, അടിമ വ്യവസായം നടത്തുന്നവർ, ഇങ്ങനെ അനേകം വ്യവസായങ്ങളുടെ വ്യാപാരങ്ങളുടെ ഒരു കേന്ദ്രമാണ്. പക്ഷെ ഇവർക്ക് ഗിൽഡുകൾ, ട്രേഡ് ഗിൽഡ്സ് ഉണ്ടായിരുന്നു, വാണിജ്യ സഭകൾ. ഈ വാണിജ്യ സഭകൾ എന്ന് പറയുന്നത് ഇന്നത്തെ ട്രേഡ് യൂണിയൻ പോലെയുള്ള അവരുടെ സംഘടനകളാണ്. ഇവരുടെ പ്രശ്നം, ഈ സഭയിലെ പ്രശ്നം, ഈ ട്രേഡ് യൂണിയനുകളുമായിട്ട്, ഈ തൊഴിലാളി സംഘടനകളുമായിട്ടുള്ള ബന്ധപ്പെട്ടതാണ്. തൊഴിലാളികൾക്ക് ഏതെങ്കിലും ട്രേഡ് യൂണിയനിൽ ചേർന്നിരിക്കണമെന്ന് നിർബന്ധമുണ്ടാകും. ഈ ഗിൽഡുകൾക്ക് പൊതുസൽക്കാരങ്ങൾ ഉണ്ടാകും. ഈ സുഹൃത് ഭോജനം മിക്കവാറും ക്ഷേത്രങ്ങളിൽ വെച്ചായിരിക്കും. അതിന്റെ ആരംഭത്തിലും അവസാനത്തിലും ദേവീ ദേവന്മാർക്ക് യാഗമർപ്പിക്കും. അവിടെ വിഗ്രഹങ്ങൾക്ക് ഭക്ഷിക്കുക ഉണ്ടാകും. ഈ സാമൂഹിക കുടിയും തീനും അസന്മാർഗികമായിട്ടുള്ള നിലയിലേക്ക് താണുപോകും. അപ്പോൾ ക്രിസ്ത്യാനിക്ക് ഇങ്ങനെയുള്ള ഈ ഗിൽഡിൽ പങ്കെടുക്കാനായിട്ട്, ചേരാനായിട്ട് ഒക്കുമോ, അത് സംബന്ധിക്കാനായിട്ട് ഒക്കുമോ എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഈ ഇവിടെ മതമർദ്ദനം ഇല്ലായിരുന്നു. ഈ ഗിൽഡുകളുമായിട്ടുള്ള, അവിടെ മെമ്പർഷിപ്പ് എടുക്കുന്നതുമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് ചരിത്രമായ വലിയ അറിവൊന്നുമില്ല. സഭയുടെ പശ്ചാത്തലം മനസ്സിലാക്കാനോ സഭയുടെ സന്ദേശം വ്യാഖ്യാനിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ മറ്റ് സഭകളെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും സാധിക്കുന്നുണ്ട്. ദ ലെറ്റർ ഓപ്പൺസ് വിത്ത് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് റിസൻ ക്രൈസ്റ്റ് വിച്ച് ഹാസ് എ ത്രെറ്റ് ഇൻ ഇറ്റ്. ഹിസ് ഐസ് ആർ ലൈക്ക് എ ഫ്ലെയിം ഓഫ് ഫയർ ആൻഡ് ഹിസ് ഫീറ്റ് ലൈക്ക് ബർണിഷ്ഡ് ബ്രോൺസ്. ദ ഡിസ്ക്രിപ്ഷൻ ഈസ് ടേക്കൻ ഫ്രം ദാറ്റ് ഓഫ് ഏഞ്ചലിക് മെസഞ്ചർ ഇൻ ദാനിയൽ 10:6. ഹിസ് ഫേസ് was like appearance of lightning and his eyes like flaming torches, his arms and legs like gleam of burnished bronze. The flaming eyes must stand for two things: the blazing anger against sin and sees into a man's innermost heart. Manushyante ഈ സഭയുടെ സന്ദേശം ആരംഭിക്കുന്നത് ദാനം ചെയ്ത ക്രിസ്തുവിന്റെ വർണ്ണനയാണ്. ഈ വർണ്ണനയിൽ ഒരു ഭീഷണിയുണ്ട്. അത് പറയുന്ന അഗ്നിജ്വാലയ്ക്ക് സമാനമായ കണ്ണുകൾ, ജ്വലിക്കുന്ന കണ്ണുകൾ. ജ്വലിക്കുന്ന കണ്ണുകൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന് പാപത്തിനെതിരെയുള്ള തീവ്രമായ കോപത്തെ ഓർമ്മിപ്പിക്കുന്നത്. അതോടൊപ്പം ഈ തീവ്രമായ പാപത്തിനെതിരെ ഉള്ള തീവ്രമായ കോപം, അതിലോ ഉപരിയായിട്ട് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന കണ്ണുകളാണ്. മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളങ്ങളെ, ഹൃദയ രഹസ്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷണം നടത്തുവാൻ ശക്തങ്ങളാണ് ഈ കണ്ണുകൾ. മിന്നിത്തിളങ്ങുന്ന വെള്ളോട്ടിന് തുല്യമായ പാദങ്ങൾ വഴക്കമില്ലാത്ത അചഞ്ചലമായ ശക്തിയെയും അധികാരത്തെയും അവിടെ കാണിക്കുന്നു. കത്തിന്റെ തുടക്കം അത്ര ശാന്തിദായകം എന്ന് തോന്നുമെങ്കിലും ഉത്കൃഷ്ടമായ പ്രശംസയിലേക്കാണ് ഇവിടെ പോകുന്നത്. അവരുടെ പ്രവർത്തികൾ, സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, ക്ഷമാപൂർവമായിട്ടുള്ള സഹനം, ഇവയ്ക്ക് വേണ്ടി അവരെ അനുമോദിക്കുന്നു. സഭ സൽപ്രവർത്തികളെ, സഭയുടെ സൽപ്രവർത്തികളെ ക്രിസ്തു അംഗീകരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ്. ദി ലെറ്റർ ഗോസ് ഓൺ ടു ടേംസ് ഓഫ് ഹയസ്റ്റ് പ്രൈസ്, ദ ലവ്, ലോയൽറ്റി ആൻഡ് സർവീസ് ആൻഡ് എൻഡ്യൂറൻസ് ഓഫ് ദി ചർച്ച് അറ്റ് തുയതൈറ ആർ മാറ്റേഴ്സ് ഫോർ കൺഗ്രാറ്റുലേഷൻസ്. അവരെ അംഗീകരിക്കുന്നു. അവരുടെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹനം. സ്നേഹം മനുഷ്യന് മനുഷ്യരോടും ദൈവത്തോടുമുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമാണ്. വിശ്വാസം എന്ന് പറയുന്നത്, അത് പ്രകടമാക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധത്തിന്റെ കണ്ണിയാണ് വിശ്വാസം എന്ന് പറയുന്നത്. സ്നേഹവും വിശ്വാസവും പ്രകടമാക്കുന്നത് മനുഷ്യർക്ക് ചെയ്യുന്ന സേവനത്തിലൂടെയാണ്. അപ്പം സ്നേഹവും വിശ്വാസവും സേവനവും മാറ്റുരച്ച് നോക്കുന്നത് സഹനത്തിൽ കൂടിയാണ്. എഫേസ്യസുകാരോട് പറയുന്നത്, എഫേസ്യസുകാർക്കുള്ള ലെറ്ററിൽ പറയുന്നത്, നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ ഇവിടെ ഈ തിരുത്തേരിയിലെ സഭയോട് പറയുന്നത് നിന്റെ പ്രവൃത്തി ആദ്യത്തേതിലും ശ്രേഷ്ഠമെന്നാണ്. നിന്റെ പ്രവൃത്തി ആദ്യത്തേതിലും ശ്രേഷ്ഠമെന്ന് അവരെ അകമഴിഞ്ഞ് അവരെ അഭിനന്ദിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഈ അഭിനന്ദനത്തോടൊപ്പം കഠിനമായ മറ്റൊരു കുറ്റാരോപണം കൂടി പറയുന്നുണ്ട്. ഒരു കള്ളപ്രവാചകി ഈ സഭയിലെ വിശ്വാസികളെ ദുർമാർഗത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും നയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള സ്ത്രീയെ വെച്ചു പുലർത്തുന്നു എന്നുള്ള ഒരു കുറ്റവും ഈ സഭയുടെ മേൽ ആരോപിക്കുന്നുണ്ട്. ഈ സഭയിലെ പ്രശ്നങ്ങൾക്ക്, ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ ഈ സഭയിലെ പ്രശ്നങ്ങൾക്ക് ആരംഭമിടുകയോ ഇല്ലെങ്കിൽ ആക്കം കൂട്ടുകയോ ചെയ്ത സ്ത്രീയാണ്. ഒരുപക്ഷെ വ്യക്തമായി നിർണ്ണയിക്കുവാൻ കഴിയുന്നെങ്കിലും എങ്ങനെയുള്ള എന്ന് പറയാനായിട്ടോ, പ്രവാചകി എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവർ. ആ സ്ഥലത്ത് വലിയ സ്വാധീനമുള്ളതാ, അനേകം ആളുകളെ അവള് പറഞ്ഞ് ആ വഴിയിലേക്ക് കൊണ്ടുവരിക. ഗ്രീക്കുകാർക്ക് ഈ അരുളപ്പാടുകൾക്ക് വലിയ പ്രാധാന്യം നൽകി. ഡെൽഫിക് ഓറക്കിൾസിന്റെ അരുളപ്പാട് സ്വീകരിക്കാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആളുകൾ ചെന്നതായിട്ടൊക്കെ ചരിത്രം പറയുന്നുണ്ട്. അപ്പം ഗ്രീക്ക് ഒരു പ്രവാചകി എന്നുള്ള നിലയിൽ അവരുടെ അടുത്ത് ഒത്തിരി ആളുകൾ വരും. ഇങ്ങനെയുള്ള ആളുകളെ വഴിതെറ്റിക്കുക എന്നുള്ളതാണ്, വഴിതെറ്റിച്ചിരുന്നു എന്നുള്ളതാണ് ഇവരിൽ കാണുന്ന ഒരു. ഇസബേൽ ഈസ് അക്യൂസ്ഡ് ഓഫ് ടു തിങ്സ്, ഈറ്റിംഗ് മീറ്റ് ഓഫേർഡ് ടു ഐഡൽസ് ആൻഡ് കമ്മിറ്റിംഗ് ഫോർണിക്കേഷൻ എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങൾ. ഇത് പഴയ നിയമത്തിലെ ഇസബേലിന്റെ ഒരു പ്രാകൃതവും ആ സ്വഭാവവും പേറുന്ന ഒരു ആളാണ് ഇസബേൽ. ജനങ്ങളെ ആഭിചാര്യം അഭ്യസിപ്പിച്ച് വിഗ്രഹങ്ങൾക്ക് നിവേദിച്ച് വശിക്കുവാൻ പ്രലോഭിച്ചു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ജനങ്ങളെ ആഭിചാര്യം അഭ്യസിപ്പിച്ചു എന്നുള്ളത്, അത് ദൈവത്തോടുള്ള അവിശ്വസ്തതയെ ആഭിചാരമായും വ്യഭിചാരമായും പലപ്പോഴും ബൈബിളിൽ തന്നെ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രയേലിന്റെ പരസംഗത്തെ ശാസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 34:15-16, എക്സോഡസ് 34:15-16, ഡ്യൂട്രോണമി 31:60, ഹോസേയ 9:1. ഇസ്രയേൽ ദൈവത്തെ വിട്ട് അന്യദേവന്മാരെ ആരാധിക്കുന്നു. ഉടമ്പടി ലംഘനത്തെ ഉദ്ദേശിച്ചാണ് പരസംഗമെന്നോ വേശ്യാവൃത്തി എന്നോ ഒക്കെ അവിടെ സൂചിപ്പിക്കുന്നത്. ഇസ്രയേൽ പഠിപ്പിച്ച ഇത്രയേ ഉള്ളൂ, ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ആരാധിക്കുമ്പോൾ മറ്റ് ദേവന്മാരെ പൂർണ്ണമായി ഒഴിച്ചു നിർത്തേണ്ട കാര്യമില്ല. കൈസർ കർത്താവുന്നു എന്ന് പ്രതിജ്ഞ വരുത്തേണ്ട, ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ലൈഫ്. ബാഹ്യ ആചാരങ്ങളോട് ഒന്ന് അനുരൂപപ്പെട്ടാൽ രാഷ്ട്രവുമായി ഒന്നിച്ചു പോവാൻ, അങ്ങനെയെങ്കിൽ അസംഖ്യം മതങ്ങളിൽ ഒന്നായിട്ട് ക്രിസ്തുമതം മാറിയേനെ. എന്നാൽ ഇവിടെ കാണുന്നത് അങ്ങനെയൊന്നുള്ളതാ, ക്രിസ്തു അനേകം പേരിൽ ഒരാളായിട്ടല്ല, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് രക്ഷകൻ എന്നുള്ള നിലയിലേക്കാണ് കാണുന്നത്. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചു ഭക്ഷിക്കാമോ? ഇത് ആദിമ സഭയിലെ അലട്ടിയ ഒരു പ്രശ്നമായിരുന്നു. ഒരുവൻ ഗ്രീക്ക് ക്ഷേത്രത്തിൽ യാഗം കഴിക്കുമ്പോൾ സാക്ഷാൽ മാംസഭാഗം മാറ്റിവെച്ചിട്ട് മിക്കപ്പോഴും യാഗമൃഗത്തിന്റെ നെറ്റിയിലെ കുറച്ച് രോമം മാത്രമേ ദഹിപ്പിച്ചിടൂ. മാംസത്തിന്റെ ഒരു ഭാഗം പുരോഹിതനും ബാക്കിയുള്ളത് ഉപാസകനും എടുക്കും. അയാൾ അതെടുത്ത് വിരുന്ന് നടത്തും. ഒരുപക്ഷെ ക്ഷേത്രത്തിൽ വെച്ചോ ക്ഷേത്ര പരിസരത്തോ വെച്ചോ ഒക്കെ നടത്തും. ഈ വിഗ്രഹാർപ്പിത മാംസം ക്രിസ്ത്യാനികൾക്ക് നിരോധിച്ചതിന്റെ ഫലം ദൂരവ്യാപകമാണ്. ക്രിസ്ത്യാനികളും ക്രിസ്തേതരനും തമ്മിൽ സാമൂഹ്യ സമ്പർക്കം വിച്ഛേദിക്കപ്പെടും. ഒരുമിച്ചുള്ള സുഹൃത്ത് സൽക്കാരങ്ങൾ നടക്കാതെ വരും. വേറൊരു വിധത്തിൽ ഈ വർജനം ആത്മഹത്യാപരമാണ്. അവന് ഗിൽഡിൽ അംഗത്വം കിട്ടത്തില്ല, അവന് സാമൂഹ്യമായിട്ട് അവൻ മാറ്റപ്പെടും, സാമൂഹ്യ ആചാരങ്ങൾ ആചാരത്തിന്റെ ഭാഗമായി അവൻ രാഷ്ട്രത്തോട് അവന് എതിർപ്പുള്ളവനായിട്ട് അവനെ വ്യാഖ്യാനിക്കും. ഇതൊക്കെ അവന് പ്രശ്നമാണ്. എന്നാൽ ഇസബേൽ പറഞ്ഞു, ലോകവുമായി സന്ധി ചെയ്ത് അനുരൂപപ്പെട്ടു പോകാം. ഇതാണ് ആ സിദ്ധാന്തം ക്രൈസ്തവ സഭ അംഗീകരിച്ചിരുന്നെങ്കിൽ റോമൻ സാമ്രാജ്യത്തിൽ അസംഖ്യം വിജാതീയ മതങ്ങളൊന്നായി ക്രിസ്തു മതം മാറിയേനെ. ക്രിസ്തു മതത്തിന്റെ അവകാശം ക്രിസ്തു അനേകം രക്ഷകരിൽ ഒരുവൻ എന്നല്ല, ഹി ഈസ് ദ വൺ, അവൻ മാത്രം രക്ഷകൻ എന്നുള്ളതാണ്. വിജാതീയരെ ക്രൈസ്തവ സഭയിലേക്ക് അംഗങ്ങളായി സ്വീകരിക്കുമ്പോൾ അവർ ഉള്ള വ്യവസ്ഥകൾ ഒന്നായിരുന്നു, അവർ വിഗ്രഹാർപ്പിത വസ്തുക്കൾ അവര് വർജിക്കണം എന്നുള്ളത്. അത് എറുസലേം സിനോഡോസിന്റെ തീരുമാനങ്ങളിൽ ഒന്നായിട്ട് അത് കാണാനായിട്ട് ഒക്കും. ദ ലെറ്റർ ഓഫ് തെസ്സലോനിക്കർ ഫിനിഷസ് വിത്ത് എ സീരീസ് ഓഫ് ഗ്രേറ്റ് ത്രെഡ്സ് ആൻഡ് ഗ്രേറ്റ് പ്രോമിസസ്. ഇസബേൽ ഹാവ് ബീൻ ഗിവൺ ഓൾ ദ ലാറ്റിറ്റ്യൂഡ് ഓഫ് ഡിവൻ മേഴ്സി ക്യാൻ ഗിവ് ഹർ. If she does not repent, she will be cast into a bed of sickness, and same fate will be her following. വാഗ്ദാനങ്ങൾ തുല്യ ഭീഷണിയും വാഗ്ദാനങ്ങളും ഉണ്ട്. ദൈവകാരുണ്യത്തിന്റെ വിട്ടുവീഴ്ചകൾ വളരെ ഇസബേലിന് കിട്ടും. അത് അനുഭവിച്ചില്ലെങ്കിൽ അവൾ രോഗാതുരയായി ശരിയാലംബയാകും, അവളുടെ അനുയായികളും കൊടിയ ദുരന്തത്തിലാകും എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. When risen Christ says that he will search the reins and heart, it means that every emotion and every thought will be open. ഉയർത്തെഴുന്നേറ്റ കർത്താവ് മനുഷ്യ ഹൃദയം ആരായുന്നവനാണ്. ഇത് പഴയ നിയമത്തിലെ യഹോവയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ്. യഹോവ നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഓരോ പ്രവൃത്തിയും തമ്പുരാൻ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവനാണ് യഹോവയെ പറ്റി പറയുന്ന വാക്കുകളാണ്. സങ്കീർത്തനം 7:10, ജെറമ്യ 11:20 and 17:10, ഇവിടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് നോക്കും. സാത്താന്റെ ആഴങ്ങൾ, ദി ഡെപ്ത് ഓഫ് സീറ്റൻ്റെ ജ്ഞാനം അതൊക്കെ ഒരു പക്ഷേ പൗലൂസിന്റെ വാക്കുകൾ അത് ഉപയോഗിക്കുന്നു. അവർ ഉപദേശങ്ങളെ ദൈവത്തിന്റെ ആഴങ്ങളെ പറ്റിയുള്ളതാണെന്ന് അവകാശപ്പെട്ടിരിക്കാം. അപ്പോൾ ദൈവത്തിന്റെ ആഴങ്ങളെയല്ല സാത്താന്റെ ആഴങ്ങളെ എന്ന് യോഹന്നാൻ പരിഹസിച്ചുകൊണ്ട് പറയുക. സാത്താന്റെ ആഴങ്ങൾ, ജ്ഞാനമതക്കാർ ദൈവത്തിന്റെ ആഴങ്ങൾ അങ്ങനെയുള്ള ഭാഗം ഇവിടെ കാണുന്നുണ്ട്. 1 Corinthians 2:10, റോമൻസ് 11:33, അങ്ങനെയല്ല, സാത്താന്റെ ആഴങ്ങളാണ് എന്ന് ജ്ഞാനമതക്കാരെ പരിഹസിച്ചുകൊണ്ട് ഞാൻ അപ്പോസ്തലൻ പറയുക. സാത്താന്റെ ആഴങ്ങൾ വീണ്ടും പറയുന്നു, വേറെ ഒരു ഭാരവും ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല. യെരുശലേം സുന്നഹദോസിന്റെ ആ തീരുമാനങ്ങൾ അനുസ്മരിപ്പിക്കുകയായിരിക്കും. അവിടെ യെരുശലേം സുന്നഹദോസ് ചില നിബന്ധനകൾ വിശ്വാസികൾ കൊടുത്തു, അതല്ലാതെ വേറെ തരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഐ വിൽ പുട്ട് ഓൺ നോ ബർഡൻ but hold fast what you have till I come. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം, നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, കർത്താവിന്റെ രണ്ടാമത്തെ വരും വരെ അഹങ്കുരം സൂക്ഷിക്കുവാൻ അവരെ വിളിക്കുക, അവരെ ഉദ്ബോധിപ്പിക്കുക. നിങ്ങളെ ഫലമേൽപ്പിച്ച വിശ്വാസം, ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹാവ് ടു ലൈക് കം. ഞാൻ വരുന്നത് വരെ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ടുപോകാൻ പറയുന്നു. ഇവർക്കുള്ള വാഗ്ദാനം, the son Christ first part comes from the Jewish belief, രണ്ടാം സങ്കീർത്തനത്തിന്റെ ഭാഗമാണ്. അവിടെ പറയുന്ന ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും. രണ്ടാം സങ്കീർത്തനം 8:9 വാക്കും Jewish belief that messianic psalm ആണ്. Thinking of conquering Messiah who would smash the heathen and extend the rule of Israel to the end of the earth. ദൈവത്തിലെ വിശ്വാസികൾക്ക് ഉള്ള വാഗ്ദാനം, ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും, വടി അധികാരത്തിന്റെയും ഇടയത്വത്തിന്റെയും ചിഹ്നമാണ്. രാജാധിക അധികാരവും ക്രിസ്തുവിന്റെ അജപാലന അധികാരവും കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. അവസാനമായി The morning star, none other than Christ. 22nd അധ്യായം ഉൾപാട് പുസ്തകത്തിൽ 16th വാക്യത്തിൽ ഞാൻ ദാവീദിന്റെ വേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാവും. I am the root and offspring of David, the bright and morning star. ഞാൻ തേജസ്സും ഉദയ നക്ഷത്രവും. Second part is the promise of morning star. It is taken as a promise of first resurrection. നാമത്തെ പുനരുത്ഥാനം. As the morning star rises after night, so the Christian will rise after night of death. പുനരുത്ഥാനത്തിൽ ഉദയസൂര്യനെ പോലെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് വലിയ വാക്യമാണ് എന്ന് പറയുന്നത്. ഞാൻ തേജസ്സും ഉദയ നക്ഷത്രം, തേജസ്സിച്ച ഉദയ നക്ഷത്രം വിജയിക്ക ക്രിസ്തുവിനെ തന്നെ പ്രതിഫലമായി നൽകും എന്നുള്ള ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഉദയ നക്ഷത്രം നീതിയുള്ളവർക്ക് അല്ലെങ്കിൽ രക്തസാക്ഷികൾക്ക് കിട്ടുന്ന ഒരു മഹത്വമാണ്. ആ ഒരു മഹത്വം നാം പ്രാപിപ്പാൻ തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. വർഗമോസും തീർത്ഥീര എന്ന രണ്ട് സഭകൾക്കുള്ള ലേഖനമാണ് നമ്മൾ കേട്ടത്. കൂടുതൽ അനുഗ്രഹരുമായ ദൈവം തമ്പുരാൻ നമ്മളെ നിലനിർത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജിജി, വേറെ പ്രത്യേകം ഒന്നും പറയാനില്ലല്ലോ? നാളത്തെ ക്ലാസ് സെയിം ടൈം, ബഹുമാനപ്പെട്ട ജി സി ജോർജ് അച്ഛൻ പ്രസംഗിക്കും. പ്രാർത്ഥിക്കട്ടെ. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്ര ജയമുള്ള നിന്റെ സ്ലീപായാൽ ഞങ്ങളെ നീ മറച്ചു കൊള്ളണമേ. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ള നിന്റെ കുടിയിരിപ്പിന് ഭവനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷണിക്കണമേ. ദൈവമായ കർത്താവെ, നേരമൊക്കെ ഒരു എല്ലാ സമയത്തും നിന്റെ ദൈവത്വത്തിന്റെ ചെറുകിൻ കീഴിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. അമ്മേ, തമ്പുരാനെ കൂടെയിരിക്കണമേ. കേട്ടവചനങ്ങളെ ഓർക്കുന്നു, ധ്യാനിക്കുന്നു, സംബന്ധിച്ചവരെ ഒട്ടുന്ന വാഴ്ത്തണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിലും ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവമേ സംഗതിയാക്കണമേ. ഞങ്ങളെ അവിടുത്തെ കൃപയിൽ പുതിയണമേ. കുടുംബമായി അവിടുത്തെ ബലമുള്ള കാര്യങ്ങൾ തരുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ ദൈവമേ അവിടുന്ന് കാത്തുകൊള്ളണമേ. ശാരീരികമായിരിക്കുന്ന അസ്വസ്ഥതയിലും പ്രയാസത്തിലുമായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ അവിടുന്ന് താങ്ങണമേ. മർത്തമറിയും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ നടത്തുന്ന ഈ ക്ലാസ് അനേകർക്ക് പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, അനേകരെ ബലപ്പെടുത്തുന്നതായി തീരുവാൻ, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നതായി തീരുവാൻ സഹായിക്കണമേ. ഇന്ന് അവിടെ ആയിക്കേട്ട് ഇതിൽ സംബന്ധിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ വാഴ്ത്തണമേ. പ്രയാസത്തിലും അസമാധാനത്തിലുമായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താങ്ങണമേ, വഴി നടത്തണമേ. നാളത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹമായി വഴി നടത്തണമേ. അച്ഛനെ ഓർക്കുന്നു, വാഴ്ത്തണമേ. ഭദ്രാസനത്തെ വാഴ്ത്തണമേ. എല്ലാ പ്രവർത്തനങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. തിരുമേനി ഓർക്കുന്നു. വിവിധ ശുശ്രൂഷകളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. വിവിധ ആത്മീക പ്രസ്ഥാനങ്ങളെ ഓർക്കുന്നു.
വഴി നടത്തണമേ, കാത്തുകൊള്ളണമേ, വാങ്ങിപ്പോരിക്കുന്നവരെ പറഞ്ഞ് സാലോചിപ്പിക്കണമേ. മഹാകുറ്റമുള്ളതും കുറവുള്ളതുമായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന സിംഹാസനത്തിൽ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതും ആക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും ഇന്നും എന്നേക്കും തന്നെ. ആമേൻ. ഓക്കേ, ഗുഡ് നൈറ്റ് ടു ഓൾ. ബൈ.